Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പറയുന്നു പരമാർത്ഥത്വ ഉപദേശ പ്രധാനപര ഷഷ്ടോധ്യായ പരമാർത്ഥ തത്വത്തെ ഉപദേശിക്കുക നേരിട്ട് സാക്ഷാത് ജ്ഞാനം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. എന്താ അറിയേണ്ടത്? സദാത്മേകത്വ നിർണയം പറഞ്ഞല്ലോ, വിജ്ഞായ ശ്രുത്വ മത്വ വിജ്ഞായ നിർണയം അഭിസന്ധി എന്നെല്ലാം ഭാഷകാരം പറയുന്ന പദങ്ങളെല്ലാം ഈ ഒരു കാര്യത്തെയാണ്, അത് നിർണയിക്കുക, സംശയരഹിതമായി ബോധിക്കുക, ഉപയുക്ത, അതാണ് ഇത്. അതിനുവേണ്ടിട്ടാണ് ഈ ആരാധ്യായം. സംശയരഹിതമായി ബോധിക്കുക എന്ന് പറഞ്ഞാൽ ബോധിച്ചോ മതിയോ, ഇത്രയേ ഉള്ളൂ ഈ കാര്യം ചെറു ചോദിക്കും. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ബോധിച്ചതാണല്ലോ, വിശേഷിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ആദ്യം പറഞ്ഞപ്പോ തന്നെ സംഗതി പിടികിട്ടിയതാണ്, 7 കൊല്ലത്തിന് മുമ്പ്. അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചപ്പോഴോ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ഉപദേശം കേട്ടപ്പോഴോ ഒക്കെ കാര്യം മനസ്സിലായതാ. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ലല്ലോ, ചെണ്ടുപോലെ ബോധിച്ചിട്ടില്ല എന്നാണ് എന്റെ താല്പര്യം. ബോധിച്ചാൽ പിന്നീട് അവന് എന്താണ് കൃതകൃത്യത, അതാണ് എന്റെ അടയാളം. എന്തുകൊണ്ട് അതിന് സംശയങ്ങൾ വിപര്യങ്ങൾ ആ ബോധത്തെ ഹനിച്ചുകൊണ്ടിരുന്നു, ഇന്നും അത് ഹനിച്ചുകൊണ്ടിരിക്കുന്നു. മധ്യാഹ്ന സൂര്യനെ അത് പൂർണ്ണപ്രകാശത്തിലാണെങ്കിൽ മേഘങ്ങൾ വന്ന് മൂടാം, വീണ്ടും പ്രകാശിക്കാം, വീണ്ടും മാറാം. അതുപോലെ സംശയാദി ദോഷങ്ങൾ ഇതിനെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു, അതൊട്ടങ്ങോട്ട് മാറിയിട്ട് ഇത് പ്രകാശിക്കുന്നില്ല. അതാണ് അങ്ങനെ നിൽക്കുമ്പോൾ അതെന്തെങ്കിലും ഒരു ദോഷമാണല്ലോ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ ദോഷങ്ങൾ കൂടി നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസനകൾ പറയുന്നത്, ജപവും തപവും അഭ്യാസങ്ങളും എല്ലാം പറയുന്നു. അതുപോലെ ഉത്തമാധികാരിക്ക് ഈ പറയുന്ന ഉപദേശങ്ങൾ മതി. എങ്കിലും ഉപദേശം കേൾക്കുന്നവരിൽ ശ്രുതി ശ്രവണം ചെയ്യുന്നതിന് ഉത്തമനെന്നോ മധ്യമനെന്നോ അധമനെന്നോ ഒന്നുമില്ല, അത് ചിന്തിക്കാറില്ല ശ്രവണത്തിൽ. എന്തുകൊണ്ട്? 5-ാമത്തെ വയസ്സിലോ 7-ാമത്തെ വയസ്സിലോ ഉപനയനം ചിന്തിച്ചിട്ട് അവന് ശ്രുതിയെ ബോധിപ്പിക്കുന്നു, ഉത്തമനോ മധ്യമനോ അധമനോ ഒന്നും നോക്കിയിട്ടില്ല. അതിൽ തന്നെ ഗ്രഹണ ശേഷിയുള്ള എത്ര പേര് കാണും? ഗ്രഹിക്കുന്നവരിൽ തന്നെ ഈ ബുദ്ധിദോഷങ്ങൾ കുറഞ്ഞവരെത്ര പേര് കാണും? ഇപ്പൊ ശ്രവണത്തിന് സർവർക്കും അധികാരിയാണ്, സർവർക്കും അധികാരമുണ്ട് വൈദിക സമ്പ്രദായം അനുസരിച്ച്. പക്ഷെ അത് ബോധിക്കുന്നതിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകുന്നു. തത്വമസി പറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും അത് ഗ്രഹിക്കാത്തവരുദ്ദേശിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു. എല്ലാവർക്കും ഇതിനൊരവസരം വേണമല്ലോ. സദാത്മീകത്വ നിർണയം അത് സംഭവിച്ചിട്ടും ന സദോ അർവാക് വികാരലക്ഷണാനി തത്വാനി നിർദ്ദിഷ്ടാനി ഇത്യതഹത്താനി നമാദീനി പ്രാണാന്താനി ക്രമേണ നിർദ്ദിശ്യ തദ്വാരേണ വിഭവമാക്കിയ നിർദ്ദിശയും തത്വം നിർദ്ദേക്ഷാമീതി ശാഖാചന്ദ്ര ദർശനവത് ഇമം സപ്തമം പ്രപാഠകം ആരഭത്തെ. ഇത്രയും പറഞ്ഞതിനു ശേഷം വീണ്ടും ആദ്യം മുതൽ ഈ പറഞ്ഞത് തന്നെ നസദാർവാക് വികാര ലക്ഷണാനി തത്വാനി നിർദ്ദിഷ്ടാനി ഇവിടെ പറയുന്നു. വികാര നാമം മനസ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നു. തത്വങ്ങൾ നാമാദീനി പ്രാണാന്താനി നാമത്തിൽ തുടങ്ങി പ്രാണൻ വരെയുള്ള തത്വങ്ങളെ കുറിച്ച് ആത്മനിഷ്ഠമായി വിശദീകരിക്കുന്നു. തദ്വാരേണ വൈ ഇതിനെ ഉപയോഗിക്കാം ആത്മബോധത്തിന്, ഇതിന്റെ ഉപാസനയിലൂടെ ഭൂമാക്കിയം നിരതിശയും തത്വം നിർദ്ദേക്ഷാം. ഭൂമ എന്ന് പറയുന്ന നിരുദ്ദേശീയമായ തത്വത്തെ ഇവിടെ അതിന് ഭൂമ എന്നാ പറയുന്നു. ഇവിടുത്തെ ശബ്ദം മാറി, ആരാ അദ്ദേഹത്തിൽ അതിന് സത്വം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന ഭൂമ വളരെ വലുത്, വ്യാപകമായത്, സർവാധാരമായിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഭൂമ എന്ന് പറയും. ഏതുപോലെ സാക്ഷാത് ചന്ദ്ര ദർശനവത്, പൂർണ്ണചന്ദ്രൻ ക്ഷയിച്ച് 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 അവസാനം അത് ഒരു കല അല്ലെങ്കിൽ രണ്ട് കല അത്രമാത്രമായി. ആകാശത്ത് നിൽക്കുന്ന ആകാശം മുഴുവൻ ഇരണ്ടിരിക്കുന്ന സമയം ഒരാൾക്ക് ആകാശത്തിൽ ചന്ദ്രനെ കാണും. പൂർണ്ണചന്ദ്രനാണെങ്കിൽ മരടന്ന് നോക്കിയാൽ മതി, ആരും ഉപദേശിക്കേണ്ട കാര്യം, നോക്കിയാൽ ഉടനെ അതിനെ കാണും. പക്ഷെ കലകളെല്ലാം ശോഷിച്ച് അത് പൂർണ്ണമായും അമാവാസിയിൽ മറയാറായി നിൽക്കുമ്പോൾ ഒരാൾ വേറൊരാളിനെ ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു, ആകാശത്ത് നോക്കി ചന്ദ്രനെ കണ്ടില്ല, കണ്ടില്ല. വളരെ ഉയർന്നു നിൽക്കുന്ന മരത്തിന്റെ ആ ശാഖയിൽ നോക്കെന്ന് പറയും. ശാഖായം ചന്ദ്ര, ശാഖയിൽ, ആ ശാഖയിലാണെന്ന് പറയും. ശാഖായം ചന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താ, ശാഖയിൽ ചന്ദ്രനാണെന്നാണോ? അല്ല. ശാഖചന്ദ്രനാണെന്നാണോ? അല്ല. പക്ഷെ ബോധിപ്പിക്കാൻ അതേ ഉള്ളൂ വഴി. കാരണം ഈ അനന്തമായ ആകാശത്ത് ആ ചന്ദ്രനെ കാണുന്ന ഭാഗത്താണ് ആ ശാഖ. ശാഖയിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശാഖ എന്ന് പറയുന്നത് ചന്ദ്രനെ ദർശിക്കുന്നതിനുള്ള ഒരു ഉപായമായി മാറി. തത്വമസി അങ്ങനെയല്ല, പൂർണ്ണചന്ദ്രനെ കാണിച്ചു കൊടുക്കും. ദാ ചന്ദ്രൻ, നോക്കിക്കോ, മേലോട്ട് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അവിടെ ആകാശമൊന്നും പറയണ്ട, ശാഖയെന്നും പറയണ്ട, ഒന്നും പറയണ്ട. അത് പൂർണ്ണമായി പ്രകാശിക്കുന്നു. ഇവന്റെ കണ്ണനും തിമിരാതി ദോഷങ്ങളൊന്നുമില്ല, അവൻ പൂർണ്ണമായി കാണുന്നു. ആ ഇത് ചന്ദ്രൻ എന്നവന് ബോധമുണ്ടാകുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, അജ്ഞാനാദി ദോഷങ്ങൾ കൊണ്ട് തന്റെ മനസ്സിനെ തന്നെ മറച്ചിരിക്കുമ്പോൾ അതിനുപരിയായിരിക്കുന്ന അതിനെ ബോധിപ്പിക്കാൻ ഒരു ഉപാധിയായിട്ട് ശാഖയെ നിർദ്ദേശിക്കുന്നു. ആ ശാഖയിൽ നോക്ക്. അവൻ ശാഖയിൽ നോക്കുന്നു, ശാഖയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ശാഖയിലൂടെ ശാഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചന്ദ്രക്കരയെ കാണുന്നു. അവിടെ ശാഖ, വാസ്തവത്തിൽ ആ ശാഖയിൽ അല്ല ചന്ദ്രൻ, ശാഖ അല്ല ചന്ദ്രൻ. എന്നിട്ടും ആ ശാഖ ചന്ദ്രനെ ബോധിപ്പിച്ചല്ലോ, ചന്ദ്രനെ കാണിക്കാൻ ആ ശാഖ ഉപകരിച്ചല്ലോ, ആ ഉപദേശം ഉപകരിച്ചല്ലോ, ആചാര്യന് ഉപകരിച്ചല്ലോ. അതുപോലെ ഉള്ള ഉപാസനകൾ ഇവിടെ അതും ഉപകരിക്കും, നേരിട്ടല്ലെന്നേ ഉള്ളൂ. അവിടെ എന്താണ്, അന്ധകാരം കൊണ്ട് ചന്ദ്രൻ പൂർണ്ണമായും മറഞ്ഞു, പൂർണ്ണമായും മറഞ്ഞതുപോലെ തോന്നി. അതുപോലെ ഇവിടെ അജ്ഞാനം കൊണ്ട് സ്വസ്വരൂപം പൂർണ്ണമായും മറഞ്ഞിരിക്കുമ്പോൾ ചില ഉപായങ്ങളിലൂടെ പറയുന്നു. അത് ആ ഉപായത്തിലൂടെ നീ നോക്കുക, നീ ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അതാണ് ശാഖാചന്ദ്ര നിദർശനം. അതുപോലെ ഇവിടെ ഉപായ അന്തരങ്ങളെ നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് സപ്തമം പ്രഭാഠകം ആരഭത്തെ, ഏഴാമത്തെ ഈ പ്രഭാഠകം ശ്രുതിഭാഗം ആരംഭിക്കുന്നത്. അനിർദ്ദിഷ്ടേഷു ഹി സദോ അർവാക്തത്വേഷു സന്മാത്രജ നിർദ്ദിഷ്ടേ അന്യതപി അവിജ്ഞാതം സ്യാദിത്യാശങ്കാം കസ്യചിത് സ്യാദ് മാ ഭൂതിരി വാതാനി നിർദ്ദിദിക്ഷതി. മറ്റു തത്വങ്ങളെയൊന്നും ഇവിടെ ബോധിപ്പിക്കുന്നില്ല. സന്മാത്രജ കേവല സത്തിന് മാത്രം ബോധിപ്പിച്ചു. മറ്റുള്ള മനസ്സ്, വാക്ക് തുടങ്ങിയതെല്ലാം അവിജ്ഞാതമാകും, അതറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അതിനെയും ബോധിപ്പിക്കുന്നു, അതിനെയും ഉപായമായി ബോധിപ്പിക്കുന്നു. അഥവാ സോപാന ആരോഹണവും സ്ഥൂലാതാരഭ്യ സൂക്ഷ്മ സൂക്ഷ്മതരഞ്ച ബുദ്ധി വിഷയം ഞാപയിത്വ തദ്രിക്തി സ്വരാജ്യ അഭിഷേക്ഷ്യാമീതി നാമാദീനെ നിർദ്ദിക്ഷത. അല്ലെങ്കിൽ മറ്റൊരു രീതി, സോപാനാരോഹണം പോലെ പടി ചവിട്ടി രണ്ടാമത്തെ നിലയിലോ അല്ലെങ്കിൽ വീടിന്റെ മുകളിലോ എത്തിച്ചേരുന്നത് പോലെ ഓരോ പടികളായി കടന്നു കടന്നു, ആദ്യം താഴ്ത്തപ്പടി പിന്നെ മുകളിലോട്ട് പടി, ആദ്യ സ്ഥൂലമായ കാര്യങ്ങളെ നിർദ്ദേശിച്ചു, നാമത്തെ പിന്നെ മനസ്സിന് പിന്നെ പ്രാണന, പിന്നെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മ സൂക്ഷ്മ. ഈ തരത്തിൽ ഇതിനെ ക്രമേണ ക്രമേണ ബുദ്ധി വിഷയമായി ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിപ്പിച്ച അവസാനം അതിരിക്കെ ബുദ്ധിക്ക് അതീതമായ സ്വരാജ്യ അഭിഷേക്ഷ്യാമി, സ്വരാജ്യത്തിൽ അവനെ ചക്രവർത്തി പഥത്തിൽ ചക്രവർത്തി പീഠത്തിൽ അവനെ അഭിഷേകം ചെയ്യുന്നു, അവന് പരമാത്മപ്രാപ്തിയെ നേടിക്കൊടുക്കുന്നു. അതിനൊരു ക്രമത്തെ സ്വീകരിച്ചിരിക്കുന്നു, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മം, അതിൽ നിന്ന് സൂക്ഷ്മം. അങ്ങനെ അഥവാ നാമാദ്യുത്തരോത്തര വിശിഷ്ടാനി തത്വാനി അതിതരാം ജതേഷാം ഉത്കൃഷ്ടതമസു ഭൂമാക്യം തത്വമിതി തുത്യർത്ഥം നാമാധീനാക്രമണ വന്യാസം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുന്നെന്ന് പറയാം, ഈ ഭൂമ എന്ന് പറയുന്ന തത്വം സത്തത്വം അത് എത്ര ശ്രേഷ്ഠമാണ്, ഇവിടെ ഈ നാമം അത് ശ്രേഷ്ഠമായിരിക്കുന്നു, മനസ്സ് അതിൽ ശ്രേഷ്ഠമായിരിക്കുന്നു, പ്രാണൻ അതിൽ ശ്രേഷ്ഠമായിരിക്കുന്നു. ഇതിനെയൊക്കെ തന്നെ അത്ഭുതകരമായും അതിശയകരമായും ശ്രേഷ്ഠമായും കാണുകയാണെങ്കിൽ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഭൂമ അതത്ര ശ്രേഷ്ഠമായിരിക്കും. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം ആശ്ചര്യമാണ്, കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം ആശ്ചര്യം, കേൾക്കുന്നതെല്ലാം ആശ്ചര്യം, പറയുന്നതെല്ലാം ആശ്ചര്യം, ചുറ്റുപാടും കാണുന്നതെല്ലാം അവൻ ആശ്ചര്യപ്പെടുത്തുകയാണ്. കാരണം ഏതെന്തിനെ കുറിച്ചാണോ ഒരുവനും മനസ്സിലാകാത്തത് അത് അവൻ ആശ്ചര്യത്തെ ഉണ്ടാക്കും. അവൻ ആശ്ചര്യത്തിന് ഹേതു അജ്ഞാനമാണ്. നമ്മൾക്കെല്ലാം ആശ്ചര്യമാണ്, അയാൾ യോഗിയാണ്, അയാൾ ത്യാഗിയാണ്, അയാൾ ജ്ഞാനിയാണ്, അയാൾ ഭക്തനാണ്, ഉത്തമനാണ്, ദിവ്യനാണ്, മഹാത്മാവാണ്, എല്ലാം ആശ്ചര്യമാണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ ഒന്നും തത്വം അറിയത്തില്ല. തത്വം അറിയുന്നവന് ഇവിടെ ഒന്നിനും ആശ്ചര്യമില്ല. കാരണം എല്ലാം സ്വാഭാവികം, അസ്വാഭാവികമായി അജ്ഞേയമായി അറിഞ്ഞു, യാതൊന്നുമില്ല. ഉണ്ടെന്ന് കരുതി എല്ലാത്തിലും ആശ്ചര്യം തോന്നും. അവിടെ ഒരാളൊരു അത്ഭുതം സംഭവിച്ചു, ആകാശത്ത് ഇന്നതിനെ എടുത്തു, വേറൊരാളവിടെ ഒരു അത്ഭുതം പറഞ്ഞു, ഭാവിയെ പ്രവചിച്ചു, ഇങ്ങനെയുള്ള ആശ്ചര്യങ്ങൾ. ഇതിനൊന്നും ഒരാശ്ചര്യവുമില്ല. തത്വത്തെ അറിയുന്നവന് തത്വത്തിനപ്പുറം ഒന്നും അറിയേണ്ടതായിട്ടില്ല, അറിവില്ലായ്മയില്ല, അതുകൊണ്ട് തന്നെ ആശ്ചര്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആശ്ചര്യമുള്ളവന് ഓരോന്നിനെയും അവൻ ആശ്ചര്യപരമായി ശ്രേഷ്ഠമായി കാണുന്നു. നാമാദി ഉത്തരോത്തര വിശിഷ്ടാനി തത്വാനി, നാമത്തെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രാണൻ എന്നിങ്ങനെ വിശിഷ്ടമായ കേമമായ തത്വങ്ങളെ ഗ്രഹിച്ച് ഉത്കൃഷ്ടതും അതിനും ഉത്കൃഷ്ടമാണ് കേമമാണ് ഭൂമ എന്നിങ്ങനെ സ്തുത്തിയെടുത്ത് അവനിതിൽ രുചി ഉണ്ടാക്കാൻ എന്നുള്ളത്. ചില മഹാത്മാക്കളൊക്കെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കും, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാ അങ്ങനെ അത്ഭുതങ്ങൾ പ്രകാശിപ്പിക്കുന്നു? കാരണം ഇതിന്റെ മഹത്വത്തെ അവനെ ബോധിപ്പിക്കാൻ. നിനക്ക് ഇതിലൊക്കെ തന്നെ ഇത്രയും ആശ്ചര്യം ആണെങ്കിൽ ഇതിലും വലിയ ആശ്ചര്യമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് ശ്രദ്ധ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, മഹത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില മഹാത്മാക്കൾ ചിലപ്പോൾ ചില ആശ്ചര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അവൻ്റെ ശ്രദ്ധ അതെ ആകർഷിക്കത്തുള്ളൂ. അവൻ്റെ ശ്രദ്ധ ആരാധ്യമായി ഒന്നിനെ അവൻ്റെ മനസ്സ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അവൻ ആശ്ചര്യത്തെ കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തസ്തുത്യർത്ഥം അതിനെ പുകഴ്ത്തുന്നതിന് വേണ്ടി നാമാദീനാം ക്രമേണ ഉപന്യാസ നാമാദികളിവിടെ നിർദ്ദേശിക്കുന്നു. ആഖ്യായികാത് പരവിദ്യാസ്തുത്യർത്ഥ, ഇവിടെ കഥാരൂപത്തിൽ പറയുന്നു, സംഭവമായിട്ടൊന്നും എടുക്കരുത്. എന്താണോ സനത്കുമാരൻ എന്ന് പറയുന്ന ഒരു ഋഷി ഒരിടത്തിരുന്നു, അപ്പം നാരദൻ എന്ന് പറയുന്ന ഋഷി അടുത്ത് ചെന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. വസ്തുസ്ഥിതി കഥനമായിട്ട് എടുക്കരുത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവം നടന്നു എന്നിട്ട് ആകെ കുഴപ്പത്തിലാവും. കാരണം നാരദൻ പറയുന്നതാണ്, ഞാൻ എല്ലാ വേദവും അധ്യയനം ചെയ്തു, പക്ഷെ എനിക്ക് ബോധമുണ്ടായില്ല. ശോചാമി, ഞാൻ ദുഃഖിക്കുന്നു, ശോകം എന്റെ ഈ ശോകത്തെ മാറ്റിത്തരൂ. ഞാൻ സർവവേദങ്ങളും പഠിച്ചു എന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുന്നു സനത്കുമാർ ഉപദേശിക്കാൻ. ഇത് കേട്ടപ്പോൾ നാരദന്റെ മോഹമെല്ലാം മാറി എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം നാരദന് സനത്കുമാരൻ ഉപദേശിക്കുന്ന ഭാഗം നാരദൻ പഠിച്ച വേദത്തിലില്ലായിരുന്നെന്ന് വരും. ഉണ്ടായിരുന്നെങ്കിൽ ഇതും നാരദൻ പഠിച്ചിട്ട് നാരദന്റെ മോഹം മാറി. അപ്പോ ഇത് പിന്നെ എപ്പോ വന്നു? നാരദൻ സനത്കുമാരന്റെ അടുത്ത് പോയതിന് ശേഷം വന്നതാണ്. അതുകൊണ്ട് സിദ്ധമാകുന്ന എന്താണ്? ഈ വേദം എന്ന് പറയുന്ന അനാദിയൊന്നുമല്ല. മുമ്പ് കുറച്ച് വേദം ഉണ്ടായിരുന്നു, പിന്നെ നാരദൻ സനത്കുമാരൻ പറഞ്ഞുകൊടുത്ത വേദം അത് പിന്നീടുണ്ടായതാണ്, അത് ഈ വേദത്തിനോട് കൂട്ടിച്ചേർത്താണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? നാരദന് പറയാൻ പറ്റും, ഞാൻ എല്ലാ വേദവും പഠിച്ചിട്ടും എനിക്ക് ബോധമുണ്ടായില്ല, അങ്ങ് ഉപദേശിക്കുന്നു. ഇപ്പോ സനത്കുമാരൻ ഉപദേശിച്ച ഉപദേശവും വേദമാണ്. പറയുന്നതിന്റെ യുക്തി മനസ്സിലാക്കും. അപ്പൊ ഈ വേദം മുമ്പില്ലായിരുന്നു എന്ന് വരും. കാരണം ഇത് ഇവിടെ കേട്ട് കഴിഞ്ഞപ്പോഴാണല്ലോ നാരദന് ബോധമുണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതും അന്ന് പഠിച്ചപ്പോൾ പഠിച്ചിരിക്കുന്നുണ്ട്. വേദം പലതാണെന്ന് വരും, വേദത്തിൽ കൂട്ടിച്ചേർത്തെന്ന് വരും. ഇങ്ങനെയുള്ള ഒരുപാട് യുക്തിക്ക് നൽകാത്തക്കാർ ഈ കഥകളെ അത് പഠിച്ചീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കഥയോടുകൂടി തന്നു യുക്തി? കേവലം വിശ്വാസങ്ങളെ ആശ്രയിച്ചിട്ടാണ് കഥകളെ പറകെ പോകുന്നത്. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്ന ഈ കഥകളെ ഒന്നും നിങ്ങൾ അങ്ങനെ സ്വീകരിക്കണ്ട. അതാണ് ആഖ്യായികാത് പരവിദ്യാസ്തുത്യർത്ഥം. പക്ഷെ ഇത് കഥയ്ക്കൊരു ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. ഉദ്ദേശം പരവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, ആത്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ നാരദോ ദേവർഷി കൃതകർത്തവ്യ യോവി സന്നാത്മച്ചത്വം കിമു വക്തവ്യം അന്യോ ആത്മവി ജന്തുഹോ അകൃത പുണ്യാതിശയോ അകൃതാർത്ഥയും. ഇവിടെ പറയുന്നു നാരദൻ ദേവർഷി, ബ്രഹ്മാവിന്റെ മാനസപുത്രൻ ആണ് നാരദൻ. അങ്ങനെയുള്ള ആ നാരദൻ പോലും കൃതകർത്തവ്യ, കർത്തവ്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. സർവ്വം ചെയ്തു കഴിഞ്ഞവൻ, സർവത്തെ അറിയുന്നവൻ, സർവജ്ഞനായിരിക്കുന്നവൻ. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, കാരണം നാരദൻ തന്നെ പറയുന്നു ഞാൻ സർവജ്ഞനാണെന്ന്, ഞാൻ എന്തെല്ലാം വിദ്യകളാ പഠിച്ചിരിക്കുന്നു, ലോകത്തുള്ള സർവവിദ്യകളും പഠിച്ചു, പഠിച്ചറിയേണ്ട സർവ്വതും പഠിച്ചു എന്നാണ്. എല്ലാം അറിയണമെന്നുള്ള ഒരു വാശിയുടെ കാര്യമില്ലെന്നാ പറയുന്നു. എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്, എനിക്ക് എല്ലാം അറിയും. ആ പുസ്തകം പഠിക്കണം, ഈ പുസ്തകം പഠിക്കണം, വ്യാകരണം പഠിക്കണം, വേദാന്തം പഠിക്കണം, തർക്കം പഠിക്കണം, വ്യാകരണം, ഇങ്ങനെ പോകുന്നു, അവസാനമില്ല. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ ആളാണ് നാരദൻ. പക്ഷേ എന്താണ്, കൃത കർത്തവ്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പഠിക്കേണ്ടതെല്ലാം പഠിച്ചു. സർവവിദ് യോഗി അനാത്മജ്ഞത്വ, പക്ഷേ സ്വസ്വരൂപ ബോധമുണ്ടായില്ല. എല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകേണ്ടതല്ലേ? അറിയണമെന്ന് നിർബന്ധമില്ല, എല്ലാം അറിയാതെയും അതറിയാം. പക്ഷേ ഇതെന്ത് ചെയ്തു? അനാത്മജ്ഞത്വ ശിശോച ദുഃഖിച്ചു. അതുകൊണ്ടാണല്ലോ പോയത്, സനത്കുമാറിന്റെ അടുത്ത് പോയി കരഞ്ഞു. ഭഗവൻ എന്നെ ഉപദേശിക്കുന്നു, ഞാൻ ഒരുപാട് വിദ്യ കൊണ്ടാ വന്നിരിക്കുന്നു, പക്ഷെ ഇതൊന്നും തന്നെ എന്നെ കൃതകൃത്യനാക്കുന്നില്ല. കൃതകൃത്യത എന്ന് പറയുന്നത് കൃതകർത്തവ്യൻ, കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞവനാണെങ്കിൽ അവനത് സ്വയം അത് അനുഭവിക്കേണ്ടതാണ്. അതനുഭവിക്കുന്നില്ല, എല്ലാം അറിഞ്ഞൊന്നും പറയും. പരസ്പരം പൊരുത്തപ്പെടാത്ത കാര്യമാണ്. നാരദന് പോലും ശിശോച ദുഃഖിച്ചുവെങ്കിൽ കിമു വക്തവ്യം അന്യു അത്വവി ജന്തു അകൃത പുണ്യാതിശയോ അകൃതാർത്ഥയിരി. എത്രയോ ജീവന്മാർ അകൃതാർത്ഥരായി ജീവിക്കുന്നു. എങ്ങനെയുള്ളവർ? അല്പവിത്ത്, അല്പസ്വല്പമൊക്കെ അറിയുന്നവർ, ചെറിയ അറിവുള്ളവൻ, അകൃത പുണ്യാതിശയം, പുണ്യാതിശയമൊന്നും ചെയ്തിട്ടില്ല, സത്കർമ്മങ്ങൾ ചെയ്തവന് പുണ്യവൃദ്ധിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സാമാന്യ ജന്തു ദുഃഖിക്കുന്നു എന്നുള്ളതിൽ എന്താ അതിശയം? ആ സാമാന്യ ജന്തു ജീവൻ ഇതിനെ അറിയുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അതിശയം? അതുമെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ പല പക്ഷങ്ങളും പറയുകയാണ്. ഇതെല്ലാം ബോധിപ്പിക്കാനെന്ന് സംശയത്തിലാണ് ശ്രുതിക്ക് ഇതൊക്കെ ബോധിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. ഒരാള് വേദമെല്ലാം അധ്യയനം ചെയ്തുകൊണ്ട് ആത്മബോധം ഉണ്ടാവണമെന്നില്ല. വൈദികന്മാർക്കെല്ലാം അതാ സംഭവിച്ചത്. നാന്യത് ആത്മജ്ഞാനം നിരതിശേഷേ ശ്രേയസ്സാധനം അസ്തിത്യത പ്രദർശനാർത്ഥം സനത്കുമാര നാരദ ആഖ്യായിക ആഖ്യായിക ആരഭ്യത. ആത്മലാഭം അല്ലാതെ വേറെ ശ്രേയസ്സാധന ഇവിടെ ഇല്ല. മറ്റെന്തൊക്കെ പഠിച്ചാലും ശരി, എന്തൊക്കെ അറിഞ്ഞാലും ശരി, എല്ലാ ശാസ്ത്രവും നാവിൻ തുമ്പിലാക്കിയാലും ശരി, നാണ്യതാത്മജ്ഞാന നിരതിശയ ശ്രേയസ്സാധന ശ്രേയസ്സാധന ആത്മബോധമല്ലാതെ വേറൊന്നുമില്ല. മറ്റേത് സാധന അനുഷ്ഠിച്ചാലും ശരി, അത് ആത്മബോധത്തിന് ഉപകരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം നിഷ്പ്രയോജനം. നാണ്യ ആത്മജ്ഞാന ആത്മജ്ഞാനത്തിന് നാണ്യമായി നിരതിശയ ശ്രേയസ്സാധന നിരതിശയമായ സർവോത്കൃഷ്ടമായ ഒരു മോക്ഷസാധനമില്ല. അത്യത് പ്രദർശനാർത്ഥം അത് ബോധിപ്പിക്കാനും ഇതിനെല്ലാത്തിനും വേണ്ടിയാണ് സനത്കുമാരൻ നാരദാഖ്യായ ആരംഭിച്ചത്. സർവവിജ്ഞാന സാധന ശക്തി സമ്പന്നസ്യവി നാരദസ്യ ദേവശ്രേയോ നബഭു. അതുകൊണ്ട് കഥയെന്നു കൊടുക്കുന്നു. ഇത്ര എടുക്കുക, എന്താണ് സർവവിജ്ഞാന സാധന ശക്തി സമ്പന്ന? സർവവിജ്ഞാന സാധന ശക്തി സമ്പന്നന ആയിരിക്കുന്ന ഒരുവൻ ആരിവിടെ ആരാണ്? നാരദസ്യ ദേവശ്രേഹി ദേവശ്രീ നാരദൻ. ശ്രേയോ നബഭു, ശ്രേയസ് ഉണ്ടായില്ല, കൃതകൃത്യത ഉണ്ടായില്ല. ഇതാണ് സാധാരണ ഭാഗവതത്തിൽ പറയുന്നു. എന്താണ് നാരദൻ എല്ലാ പുരാണങ്ങളും രചിച്ചു, അവസാനം കൃതകൃത്യത ഉണ്ടായില്ല, അവസാനം ഭാഗവതം രചിച്ചു കൃതകൃത്യനായി എന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ. അതുപോലെ ഈ കഥയിൽ നിന്നാണ് ആ കഥ ഉണ്ടായത്. നാരദൻ എല്ലാ ശാസ്ത്രങ്ങളും ഗ്രഹിച്ചു, പക്ഷെ ആത്മബോധം ഉണ്ടായില്ല. ആത്മബോധത്തിന് വേണ്ടി ഇവിടെ ഗുരുവിനെ സമീപിച്ചു. ഈ കഥയിൽ നിന്നാണ് അങ്ങനെ ഒരു കഥ ഉണ്ടായി വന്നു പിൽക്കാലത്ത്. എന്റെ താല്പര്യം ഇത് തന്നെ, എന്താണ് ആത്മബോധം ഉണ്ടായില്ല. സർവ ശാസ്ത്രവും ഗ്രഹിച്ചു കഴിഞ്ഞാൽ, സർവവിദ്യകളും ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടാകണ്ടേ? ഉണ്ടാകണമെന്നില്ല. അത് തന്നെ ആത്മബോധത്തിന് തടസ്സമായിരിക്കും. ഏന ഉത്തമ അഭിജന വിദ്യാകൃത സാധന ശക്തി സമ്പത്തി നിമിത്ത അഭിമാനം മാത്രം അഭിമാനം ഹിത്വ പ്രാകൃത പുരുഷവത് സനത്കുമാര വസുസാദ. ഉത്തമ അഭിജനം ബന്ധുബലം, വിദ്യ അറിവ്, വൃത്തം പുണ്യാചരണം, സാധന ശക്തി സമ്പത്തി സാധന സമ്പത്തി ഇതെല്ലാം കൊണ്ടുള്ള അഭിമാനം ഹിത്വ, ഇതൊക്കെ അഭിമാനമാണ്. ഇത് നാരദനെ കുറിച്ച് എന്താ നമ്മൾ കേട്ടിട്ടുള്ളത്? ഏറ്റവും ഉത്തമനായ ദിവ്യനായ ശ്രേഷ്ഠനായ ഭക്തനെന്ന. അതാണ് സാധന ശക്തി സമ്പത്തി. ഭക്തി എന്ന് പറയുന്നത് ഉത്തമമായ സാധനയാണ്, ഉപായമാണ് ഈശ്വര പ്രാപ്തിക്കുന്നത്. പക്ഷെ ആ സാധന സമ്പത്തി പോലും അഭിമാനം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ അഭിമാനം വരുന്നു? അത് അഹന്തയെ നശിപ്പിക്കുന്നതല്ലേ. അഭിമാനം വരാൻ ഞാൻ ഉത്തമനായ ഭക്തനാണ്, മറ്റുള്ളവരെല്ലാം ഭക്തിയില്ലാത്തവരും നികൃഷ്ടരാണ്. തത്വജ്ഞാനത്തിലും വരെ അഭിമാനം, ഞാൻ ഇത്രയെല്ലാം അറിഞ്ഞിരിക്കുന്നു, ബുദ്ധിയും കഴിവും വിവരമുള്ളവനാണ് താൻ, മറ്റുള്ളവർക്കൊന്നും ഇതില്ല, മൂഢന്മാരാണ് മണ്ടന്മാരാണ്. ഇങ്ങനെ ഏത് മാർഗത്തിലും അഭിമാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ നാരദനെ എടുത്ത് ഭക്തന്മാരുടെ അഭിമാനത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. നരതിനെല്ലാം ഉണ്ട്, ഭക്തി മാത്രമല്ല സർവം ഉണ്ടായിരുന്നു. ഹിത്വ പ്രാകൃത പുരുഷ സനത്കുമാരം വസസാദ. ഒരു പ്രാകൃത പുരുഷനെ പോലെ സനത്കുമാരനെ സമീപിച്ചു. നാരദനെ എപ്പോഴും നമ്മൾ അറിയുന്ന ഒരു വിവാദ പുരുഷനായിട്ടാണ്. ഈ നമ്മളറിയുന്ന നാരദൻ സനത്കുമാരനെ കണ്ടതിന് മുമ്പുള്ള നാരദനാണോ അതോ പിൻപുള്ള നാരദനാണോ? എവിടെയെങ്കിലും നാരദന് ബോധമില്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ മുമ്പുള്ള നാരദൻ, അതുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പിൻപുള്ള നാരദൻ. എന്തായാലും നാരദന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട്, ഗുരുവിനെ പ്രാപിക്കുന്ന ഒരവസ്ഥ എന്നർത്ഥം. അതൊക്കെ അതിന് കഥയായിട്ടെടുക്കരുത്, അതൊരു തത്വമായിട്ടെടുത്താൽ മതി. എല്ലാവരും നാരദന്മാരാണ്, എല്ലാവരിലും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരാം. എല്ലാവരിലും ഗുരുവിനെ പ്രാപിച്ച ആ ദോഷത്തെ പരിഹരിക്കേണ്ടിയും വരും. എന്തിനൂടെ ശ്രേയസ്സാധന പ്രാപ്തയെ ആശ്രയസാധനത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി അത് പ്രഖ്യാപിതം ഭവതി നിരുദ്ദേശയ പ്രാപ്തി സാധനത്വം ആത്മവിദ്യായ. അതുകൊണ്ടിവിടെ ശ്രുതി വളരെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് നിരുദ്ദേശയ പ്രാപ്തി സാധനത്വം? നിർശയപ്രാപ്തിക്ക് സാധനമാണ് ആത്മവിദ്യ. മറ്റേതൊക്കെ വിദ്യകൾ കയ്യിലുണ്ടെങ്കിലും ആത്മവിദ്യയാണ് അതിന്റെ മുഖ്യ സാധനം എന്നിങ്ങനെ ബോധിപ്പിക്കുകയാണ്.